ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ അനേക ഉപദേശങ്ങൾ പരിശുദ്ധ ആത്മാവാൽ ദൈവം നമുക്ക് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ഉപദേശ സത്യങ്ങളിൽ അല്ലാതെ നമുക്ക് വിശുദ്ധ ജീവിതമോ അല്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം കടക്കുന്ന ഭാഗ്യം പ്രാപിക്കുവാനോ കഴിയത്തില്ല. അതുകൊണ്ട് ലേവ്യ പുസ്തകം 20:8 വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 20:8 മതി, 6 വാക്യം അതല്ല, 20:7 എൻ്റെ പ്രമാണങ്ങള്, ചട്ടങ്ങള്, കൽപ്പനകള് എന്ത് ചെയ്യണം? പ്രമാണിച്ച് ആചരിപ്പീൻ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു. അപ്പോൾ പരിശുദ്ധമില്ലാതെ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല, ദൈവത്തെ ദർശിക്കുവാൻ പറ്റത്തില്ല, ദൈവത്തെ കാണാൻ പറ്റത്തില്ല. മത്തായി 5:5 കർത്താവ് അത് ആവർത്തിച്ച് പിന്നും പറഞ്ഞു. മത്തായി സുവിശേഷം 5 മലയാളത്തിൽ ചിലപ്പോൾ മാറി വരും, 7-8 വരും. നോക്കുവേ, മത്തായി ഹൃദയശുദ്ധിയുള്ള 8 വാക്യത്തിലിരിക്കുന്നു, 8. ആ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അവർ ദൈവത്തെ കാണും. യോഹന്നാൻ സുവിശേഷം 17:17 വായിക്കുമ്പോൾ, ഇതിൻ്റെ ആധാരമായിട്ട് ഈ 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പരമപിത നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതായ വിഷയം. എൻ്റെ വചനം സത്യം, സത്യത്താൽ അവരെ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. അപ്പം എൻ്റെ വചനം സത്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അപ്പം ദൈവവചനം സത്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നു? വിശുദ്ധി ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം നാം ഗ്രഹിച്ച് പഠിച്ച് അഭ്യസിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധിയാകുന്നു. അപ്പം ഇന്ന് എൻ്റെ അത് വിശുദ്ധിക്ക് അനേക മാർഗങ്ങൾ, അനേകത്തിൽ നാം വിശുദ്ധിയാകണം. അതാ പഴയ നിയമകാലത്തിൽ അവർ ജഡീക ശുദ്ധിക്ക് വേണ്ടി പലവിധമായ കർമ്മങ്ങൾ ചെയ്തു. അത് പുതിയ നിയമത്തിലും കർത്താവ് അവരുടെ ആചാരങ്ങളെ എല്ലാവറ്റെയും എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇന്ന് എൻ്റെ പ്രധാനമായ വിഷയം, ഇന്ന് ദൈവസഭകളിൽ ഇന്ന് ഒരു തർക്ക വിഷയം, ആഭരണം ധരിക്കാമോ ധരിക്കരുതോ? ആഭരണം ഇടുന്നത് പാപമോ പാപമില്ലയോ? ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ ഇന്ന് ദൈവസഭകളിൽ ഒരു തർക്ക വിഷയമായിട്ട് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു കൂട്ടർ ആഭരണം ഇടാം, ഇടരുതെന്ന് ബൈബിളിൽ എവിടെ ഉണ്ട് എന്ന് ചോദിക്കുന്നു. ഒരു കൂട്ടർ ആഭരണത്തിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു ഉപദേശമില്ല എന്ന് ഒരു കൂട്ടർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കൂട്ടം വിശ്വസിച്ചവർ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് നാം ഇന്ന് ധ്യാനിക്കുകയാണ്. ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം 2:10 ഉൽപ്പത്തി പുസ്തകം 2:10 വായിക്കണം. തോട്ടനനപ്പാൻ ഒരു നദി ഏദേനിൽ നിന്ന് പുറപ്പെട്ട് അവിടെ നിന്ന് അത് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തതിന് പീസോനെന്നും അത് ആവില ദേശം മുഴുവതിലെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്, അവിടുത്തെ പൊന്ന് മേത്തരമാകുന്നു, ആ ദേശത്തിന്റെ പൊന്ന് മേത്തരം, നല്ല ഒന്നാമത്തെ പൊന്നാകുന്നു. അവിടെ ഗുൽഗുറു ഗോമേദ കല്ലും വൈരം ഇങ്ങനെയുള്ളതായ നല്ല മാണിക്യ മുത്തുക്കൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ചുറ്റുന്നു. മതി. ഇപ്പോ ആദ്യം ദൈവം ഏതെൻ തോട്ടത്തെ സൃഷ്ടിച്ചപ്പോൾ ആ തോട്ടത്തിൽ നിന്ന് ഒരു നദി പുറപ്പെട്ട് നാല് ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നു. ആ നദിയിൽ ഇങ്ങനെയുള്ളതായ ഒന്നാം തരം പൊന്നും വൈരവും ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ നദി പോകുന്ന ഇടമെല്ലാം ഈ വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അവിടെ നല്ല മനോഹരമായ കല്ലുകളും സ്വർണവും ഉണ്ടായിരുന്നു. ഇത് സൃഷ്ടിച്ചു വച്ച ദൈവം എന്ത് ചെയ്യുന്നു? ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. ആദാമിനെ സൃഷ്ടിച്ചു. ആദ്യത്തെ മാരേജ് ദൈവമാണ് നടത്തിയത്. എവിടെ നടത്തി? ഏദേൻ തോട്ടത്തിൽ. അപ്പൊ ഈ മാരേജിൽ ഇത്രയും പൊന്നും ഇത്രയും മാണിക്യ രത്ന കല്ലും ഉള്ളപ്പോൾ ദൈവത്തെ കൊണ്ട് എന്തുകൊണ്ടാ ഒരു പൊന്ന് മിന്നോ ഒരു മാലയോ ഒരു നെക്ലസോ ഒരു താലിയോ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ആദ്യത്തെ മാരേജിൽ ദൈവം എന്ത് ചെയ്യുന്ന ഒരു ഉടമ്പടി, ഇവൾ മനുഷ്യനെന്ന് എടുത്തപടിയാൽ ഇവളിന് മനുഷ്യ, നിന്റെ ശരീരത്തിൽ നിന്ന് ഇവൾ എടുത്തപടിയാൽ നിന്റെ എലുമ്പിന്റെ എലുമ്പും നിന്റെ മാംസത്തിന്റെ മാംസവും, നിങ്ങൾ ഇനി രണ്ടുപേരും രണ്ടല്ല ഒന്ന് എന്നതായ ദൈവത്തിന്റെ പ്രമാണത്താൽ ദൈവം അവരെ ബന്ധിപ്പിച്ചു. ദൈവത്തിന്റെ ഉടൻപടി, ദൈവസന്നിധിയിൽ എടുക്കുന്ന ഉടൻപടി പ്രകാരം. ഒന്ന് കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിന്റെ 39 കിങ് ജെയിംസ് വെർഷൻ ബൈബിളെ കൂടെ ദയവായിട്ട് ഒരാൾ വായിച്ച് ആ വചനത്തെ ഒന്ന് കേൾപ്പിക്കണം. അതിൽ മലയാളത്തിൽ പറയുന്നു, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ബന്ധിച്ചെന്ന് അവിടെ ഇല്ല, അതാ വിഷയം. അവിടെ എന്തുകൊണ്ട് ബന്ധിച്ചെന്ന് അവിടെ ഇല്ല. എന്നാൽ എന്റെ തമിഴ് വേദപുസ്തകത്തിലും കിങ് ജെയിംസ് വെർഷൻ വേദപുസ്തകം വായിക്കുമ്പോൾ അവർ ബന്ധിക്കപ്പെട്ടത് ദൈവത്തിന്റെ പ്രമാണം കൊണ്ട്, ദൈവത്തിന്റെ പ്രമാണം കൊണ്ട് അത്രേ ബന്ധിക്കപ്പെട്ടത്. ആരടുത്ത് ഉണ്ടോ കിങ് ജെയിംസ്? ഇല്ല. ആ വായിക്കണം. ഫസ്റ്റ് കൊരിന്ത്യർ 7:39 ഇല്ല. കണ്ട ഇപ്പൊ മനസ്സിലായ എന്തരാ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? ലോ കണ്ടാ. അപ്പൊ പ്രമാണത്താല എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ രണ്ടുപേരും എടുക്കുന്ന പ്രമാണത്താല അവർ എന്ത് ചെയ്യണം? ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആദി ഏദേനിൽ ഇങ്ങനെ ഇവർ ബന്ധിക്കപ്പെട്ടു. അപ്പോ ഇവിടെ ആഭരണം ഒന്നും വന്നിട്ടില്ല. നല്ല ശ്രദ്ധിച്ചോളണം. ആദ്യം ഉന്നതവനാകിയ യഹോവയാകിയ ദൈവം ആദാമിനെയും യഹോവയെയും ചേർത്തപ്പോൾ അവിടെ പൊന്നോ വെള്ളിയോ ഒരു കയറോ നൂലോ ഒന്നും അവിടെ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ പ്രമാണത്താൽ ദൈവം അവരെ യോജിപ്പിച്ചെന്ന് നമ്മൾ വായിച്ചു കേട്ടപ്പോ, ഈ ദേശത്തിലുള്ള പൊന്നുകൾ ഇവിടെ എഗിപ്റ്റ് നോക്കണം, ആഫ്രിക്കൻ പാകങ്ങൾ, ആവിലാ ദേശം, ഈ ദേശങ്ങളില ഈ മിഡിൽ ഈസ്റ്റിന്റെ പാകങ്ങളില ഈ പൊന്നുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ പാർത്ത ജനങ്ങളുടെ ഇടയിൽ നമുക്ക് നോക്കാം. ആദ്യം നോഹയുടെ ഒരു പീരീഡായിരുന്നു. നോഹയുടെ കാലത്തിൽ ദൈവം ജലപ്രയാളം കൊണ്ട് ഭൂമിയെ നശിപ്പിച്ചു. അതിന്റെ ശേഷം വന്ന നോഹയുടെ തലമുറയിൽ വന്ന് ജനം ഭൂമിയിൽ പരവി പരവി വരുമ്പോൾ നമുക്ക് കാണാം ആബ്രഹാമിനെ ദൈവം വിളിച്ചു വേർപെടുത്തുന്നു ഇല്ല. ആബ്രഹാം എവിടെയിരുന്ന്? ആബ്രഹാമിന്റെ അപ്പൻ തേരാഹു മെസൊപ്പൊത്താമിയ ദേശത്തിൽ വരുന്നതിന് മുന്നേ കാനാ ഊരിൽ ഇരുന്നു എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നു. കാണാ. അതാ ആ മിഡിൽ ഈസ്റ്റ് ഭാഗം, ഇന്നത്തെ ഇറാഖ്, ഇറാൻ ഇരിക്കുന്ന ഈ ഭാഗത്തിൽ. അപ്പൊ അവിടെയെല്ലാം ഈ പൊന്ന് ധാരാളം ഉണ്ടതുകൊണ്ട് അവരെന്ത് ചെയ്തു, പൊന്നുകളെ എടുത്ത് അവർ വീടുകളിൽ പലവിധമായ വിഗ്രഹങ്ങളെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ നമുക്ക് കാണാൻ പറ്റും, ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബിൻ്റെ ഭാര്യ റേച്ചൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെടുത്തു കൊണ്ടുവന്ന്? ഉൽപ്പത്തി പുസ്തകം വായിക്കാം, 31:19. അടുത്ത് ഉൽപ്പത്തി പുസ്തകം 24 ഒരു സംഭവമുണ്ട്, അത് ഞാൻ ലാസ്റ്റിൽ പറയാം. മോഷ്ടിച്ചു കൊണ്ട് വന്നു. അപ്പോ ഇവർ വഴിയാത്രയിൽ വരുമ്പോൾ ഈ വിഗ്രഹങ്ങൾ, ഈ ആഭരണങ്ങൾ എന്നാ വരണം, ഇത് ഇവർ എടുത്തുകൊണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? 35:4 വായിക്കുമ്പോൾ യാക്കോബ് യോർദാനെ കടന്നു വരുമ്പോൾ അവൻ വന്നുകൊണ്ടിരുന്നതായ സമയത്തിൽ പെത്തേലിൽ ദൈവം അവന് എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ആ പെത്തേലിൽ അവൻ വരുന്നതായ സമയത്തിൽ അവൻ എന്ത് ചെയ്യുന്നെന്ന് അറിയാമോ? ഈ സംഭവം അവൻ കണ്ടുപിടിച്ചു. പെത്തേലിൽ ദൈവസന്നിധി, പെത്തേൽ എന്ന് പറയുന്ന ആരാധന സ്ഥലം, വഴിപാട്ട് സ്ഥലം, നല്ല ശ്രദ്ധിച്ചോളണം. അപ്പൊ ആരാധന സ്ഥലത്തിലേക്ക്, ആരാധനയ്ക്ക് പെത്തേലിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്ത് വേണോ? നേരത്തെ പറഞ്ഞു, ശുദ്ധീകരണം വേണം. അല്ലേലൂയ. ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്ത് വേണം? ശുദ്ധീകരണം വേണം. അപ്പൊ ശുദ്ധീകരണത്തിന് വേണ്ടി എന്ത് ചെയ്തു? അവര് അവൻ പറഞ്ഞു, എല്ലാവറ്റെയും ഉരുവി എന്ത് ചെയ്തു? ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഗർവാലി മരത്തിന്റെ മൂട്ടിൽ കുളിച്ചിട്ടു. ഗർവാലി മരത്തിന്റെ മൂട്ടിൽ കുളിച്ചിട്ട് അത് വായിക്കണം. കണ്ട, ഇവിടെ ആഭരണം എന്ന് വന്ന, ഇവിടെ ആഭരണം എന്ന് വന്ന, ഇതാ അന്യ ദൈവത്തിന്റെ ബിംബങ്ങൾ എന്താ ഇവിടെ വരുന്നത്? കാതിലെ കുണുക്കുകളെയും കൊടുത്തു. അതെന്ത് ചെയ്തു? ഇപ്പോ കുളിച്ചിട്ടു. നല്ല ശ്രദ്ധിച്ചോളണം. ഇവളെടുത്ത് തരിച്ചത് കൊണ്ട് തങ്ങളുടെ കാതിലും കഴുത്തിലും എല്ലാം ഇട്ടത് എടുത്ത് കൊടുത്തത് കൊണ്ട് അവിടെ പെത്തേലിൽ വരുന്നതിന് മുന്നേ ഈ ഇത് എടുത്തുകൊണ്ട് വന്നത് കളത്തി അവിടെ ശുദ്ധീകരണം പ്രാപിച്ച് ഇവർ എവിടെ വരണമെന്നറിയാം? അടുത്ത് പെത്തേലിൽ ദൈവ ആരാധന സ്ഥലം വന്ന ശേഷം ഇവൻ പെത്ലേഹേമിൽ വരണം. അല്ലേലൂയ, അല്ലേലൂയ. മനസ്സിലായ? അടുത്ത് പോകേണ്ടത് എവിടെ? ബെത്ലഹേം. അടുത്ത് പോകേണ്ടത് എവിടെ? യെരുശലേം. അടുത്ത് പോകേണ്ടത് എവിടെ? സിയോൻ. മനസ്സിലായ? ഇത് ആത്മീയാർത്ഥം ഒരു പ്രസംഗം പ്രസംഗിക്കാം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ നിർത്തുന്നു. ഇവൻ വരേണ്ടത് പെത്തേലിൽ വന്ന ശേഷം ബെത്ലഹേമിൽ വരണം, ബെത്ലഹേം വന്ന ശേഷം അവൻ യെരുശലേമിൽ വരണം, യെരുശലേമിൽ വന്ന ശേഷം അവൻ സിയോനിൽ വരണം. ഇത് ആത്മീയ അർത്ഥത്തിൽ വളരെ അർത്ഥമുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇവൻ ആദ്യം വന്നത് എവിടെ? പെത്തേലിൽ വന്ന ഉടൻ തന്നെ ദൈവസന്നിധി വരുന്നതിന് മുന്നേ അതെല്ലാവറ്റെയും മാറ്റി. എന്നാ തരിച്ച രാഗേലിന് എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? പെത്തിലേഖേമിൽ പ്രവേശിക്കുവാൻ പറ്റിയില്ല. നല്ല ഓർത്തോളണം. അവൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ബെത്തിലേഖേമിന് സമീപമായി. ഞാൻ യെരുശലേമിൽ പോയാക്കില്ല, ആ സ്ഥലം പോയി കണ്ട്. ആ യാക്കോബ് തന്റെ ഭാര്യ രാഗേൽ മരിച്ച ഇടത്തിൽ ഒരു തൂണ് വച്ചിരിക്കുന്നു. ഇന്നും അത് അങ്ങനെ നിൽക്കുന്നു. ബെത്ലഹേമിന് സുമാർ 1-2 മൈൽ ദൂരത്തിൽ ആ അവൾ മരിച്ചുപോയി. അപ്പൊ ബെത്ലഹേമിൽ രാഗേലിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? വരാൻ പറ്റിയില്ല. മനസ്സിലാക്കണം. വിഗ്രഹങ്ങളെ കാത്തിലെയും കഴുത്തിലും എല്ലാം ധരിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അവൾ പ്രസവത്തിൽ തന്നെ അവൾ മരിക്കുന്നു. അവളിന് പെത്ലേഖമിൽ വന്നെത്താൻ കഴിയില്ല. പെത്രാത എന്നപ്പെട്ട പെത്ലേഖമിന് വരാൻ കുറച്ച് ദൂരം ഇരിക്കുമ്പോൾ തന്നെ അവൾ വഴിയിൽ മരിച്ചുപോയി. അതിൻ്റെ ശേഷം നമുക്കിനി ഒരു കാര്യം കൂടെ ഓർത്തോളണം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നമുക്കവിടെ റെബേക്കാളെ കാണുന്നു. മെസൊപ്പൊത്താമിയ ദേശത്തിലുള്ള റെബേക്കാൾ ആബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് എലിയാസർ മുഖാന്തരം ഈസാക്കിന് പെണ്ണെടുപ്പാൻ എലിയാസർ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ആഭരണം കൊണ്ടുവന്ന് വസ്ത്ര ആഭരണം ഇത് വന്നിട്ട് വെളിപ്പാടിൽ വരുന്ന കുഞ്ഞാട്ടിൻ്റെ കല്യാണത്തിന് കാന്തയെ ഒരുക്കുന്ന ശുദ്ധവും സുപ്രപ്രകാരമായ വസ്ത്രം കൊടുക്കപ്പെടുന്നതെയും കൃപാവരങ്ങളാൽ അലങ്കരിച്ച് എലിയാസർ എന്ന കാര്യസ്ഥൻ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടു ചേർക്കുന്നതെയും കുറിച്ച വിഷയം അതിന് ഒരു ദൃഷ്ടാന്തമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരെങ്കിലും ആഭരണം ധരിച്ച് സ്വർഗം പോകാമോ? പറ്റത്തേയില്ല. മാനസാന്തര്യം, ആത്മരക്ഷ, വീണ്ടും ജനനം, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, മുത്തര, വിശുദ്ധ ജീവിതം, ജയം, ജയജീവിയം ഉള്ളവർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റും. അതിനാ ഞാൻ എപ്പോഴും ഒന്ന് കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യവും വായിക്കുമ്പോൾ നിങ്ങൾ യാതൊരു വരത്തിലും ദൈവകൃപയിലും കുറവില്ലാത്തവരായിരിക്കണം. ആഭരണത്തിലല്ല, ഏതിൽ കുറവില്ലാതെ ഇരിക്കണം? ദൈവവരത്തിലും കൃപയിലും കുറവില്ലാതിരിക്കണം. പൂർണ്ണരാക്കപ്പെട്ട വിശുദ്ധന്മാരിന് മാത്രമേ സ്വർഗരാജ്യം. അതുകൊണ്ട് അതാ നാം പ്രാപിക്കണം, അതാ നാം സമ്പാദിക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ചതും കർത്താവ് ഉപദേശിച്ചതും അപ്പോസ്തലരുടെ ഉപദേശവും അതുമായിരുന്നു. അപ്പോൾ ആ ഒറ്റ വിഷയം എടുത്തുകൊണ്ട് ഇന്ന് അനേകർ പറയും, അത് തരിച്ചോട്ട്, തരിച്ചുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പോട്ടു. അടുത്ത വിഷയം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വിഷയം അവിടെ, അതാ ഞാൻ പറഞ്ഞത്, ഇത് വളരെ മർമ്മമുള്ള വിഷയം, അത് വളരെ ഒരു പ്രസംഗത്തിന് വേണ്ടിയ കാര്യമാണ് അവിടെ ഇരിക്കുന്നത്. അല്ല, ഈ യെല്ലോ മെറ്റൽ കൊണ്ടല്ല കാന്തയെ ഒരുക്കി മണവാളന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നത്, കൃപാവരങ്ങളാൽ സഭയ്ക്ക് പരിശുദ്ധാത്മാവാൽ നൽകപ്പെട്ട കൃപാവരങ്ങളെ സഭ പ്രാപിച്ച് ആത്മമണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട അനുഭവത്തോട് കാണപ്പെട്ടുകൊണ്ടിരിക്കണം. ഇനി കർത്താവ് ആബ്രഹാം യാഗം കഴിക്കുമ്പോൾ ആബ്രഹാം ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ച്, കർത്താവേ എനിക്ക് മക്കളില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്ത്? അവൻ യാഗം കഴിച്ചപ്പോൾ ചെറു കുരുവികളെ അവൻ പിളന്നില്ല. അപ്പോൾ കർത്താവ് അവിടെ ഒരു കാര്യം പറഞ്ഞ് ഒരു ശാപമാ അത് കൊടുത്തത്. എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ, 15:14 വായിക്കുമ്പോൾ, ഉൽപ്പത്തി 15:14 വായിക്കുമ്പോൾ, അതിൻ്റെ മുന്നേ വായിക്കുമ്പോൾ ഇരിക്കുന്ന നമുക്ക് ഇത് ഒന്നും മതി. നിന്റെ സന്തതി തങ്ങളുടെ സ്വന്തമല്ലാത്ത ദേശത്തിൽ 400 സംവത്സരം എന്ന് വെച്ചാൽ 4 തലമുറ അന്യവരെ സേവിക്കും, ജോലി ചെയ്യും. അതിൻ്റെ ശേഷം ബഹു സമ്പത്തോട് കൂടി അവർ അവിടെ നിന്ന് പുറപ്പെട്ടു വരും. ഇത് ദൈവം ആബ്രഹാമോട് പറഞ്ഞ വാക്കുത്വം. ഹല്ലേലൂയ. നല്ല ശ്രദ്ധിച്ചോണം. നിന്റെ സന്തതി 400 വർഷം അന്യജനത്തെ സേവിക്കും. ആ ദിവസം തീർന്ന ഉടനെ ഞാൻ അവരെ വളരെ സമ്പത്തോട് അവരെ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഞാൻ തിരിച്ചു മടക്കി വരുത്തും എന്ന് കർത്താവ് ആബ്രഹാമോട് ഈ പ്രോമിസ് കൊടുത്തിരുന്നു. ഈ പ്രോമിസിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എന്ത് ചെയ്തു? 400 വർഷം ദൈവത്തിന്റെ ജനം മിസ്രയീമിൽ എന്ത് ചെയ്തു? സേവനം ചെയ്തു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ ആയിരുന്ന വർഷം എത്ര? 400 തന്നെയാ, 430 വർഷം. കാരണം ഇവിടെ 400 വർഷം എന്ന് യഹോവ പറഞ്ഞല്ലോ, പിന്നെ ഈ 30 വർഷം എങ്ങനെ കൂടി വന്നു? കാരണം കർത്താവ് പറഞ്ഞ് 400 വർഷം അവർ ഉപദ്രവപ്പെടും. 400 വർഷം എന്നാൽ 30 വർഷം അവരവിടെ സുഭീക്ഷം അനുഭവിച്ചു. യോസേഫിന്റെ കാലത്തിൽ എന്തൊരു ചെയ്ത അവര് നന്മ അനുഭവിച്ചു. കോസേൻ നാട്ടിൽ, അതാ ഈ പൊന്നും വെള്ളിയും എല്ലാം ഉള്ള ഇടത്തില, ആ നദിയുടെ കരയിൽ, കോസേൻ ദേശം നൈൽ നദിയുടെ കരയിൽ അവർ വളരെ നന്മ അനുഭവിച്ച് വളർന്നു വർത്തിച്ചു കൊണ്ടിരുന്നു. ആ സമയത്തില ഫാർവോനെ അറിയാത്ത ഒരു രാജാ എഴുന്നേറ്റപ്പോളാ ദൈവജനത്തിന് എന്തൊരു ഉപദ്രവം. അങ്ങനെ 430 വർഷം തീരുന്ന അന്ന് രാത്രി ദൈവജനം എന്ത് ചെയ്തു? മിസ്രയീമിൽ പുറപ്പെട്ടു. അപ്പൊ ദൈവം എന്ത് പറഞ്ഞു? ഞാൻ ആബ്രഹാമോട്, നിന്റെ ജനം വളരെ സമ്പത്തോട് പറഞ്ഞു വരും. അതുകൊണ്ട് ഇവരെ നാല് തലമുറ അവരെ സേവിച്ചതുകൊണ്ട് അവരാരും എന്ത് ചെയ്തില്ല, കൂലി കൊടുത്തില്ല, വൈക്കോൽ കൊടുത്തില്ല, ഇവരുടെ ആഹാരം ശരിയെ കൊടുത്തില്ല. എബ്രേയർമാരെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് ദൈവം ഇവരെ നീതി ചെയ്യുന്ന യഹോവ ഇവരെ വിട്ടയക്കുന്ന ഒരു ദിവസത്തിന് മുന്നേ എന്ത് ചെയ്തെന്നറിയാമോ? മോശയോട് കൽപ്പിച്ചു, മോശയെ നീ ഇസ്രായേൽ ജനത്തോട് പറയുക, എന്തരെന്നറിയാമോ? ഓരോരുത്തനും താൻ താൻ അയലാനിടത്തിൽ, ഓരോരുത്തിയും താൻ താൻ അയലാളിടത്തിൽ, സ്ത്രീയിടത്തിൽ പൊന്നും വെള്ളിയും മേടിക്കുവാൻ ദൈവം കൽപ്പിച്ചു. കൽപ്പിച്ച മാത്രം പോരാ, കേട്ട ഉടനെ കൊടുക്കുമോ? തല്ലുകൊടുക്കും. എന്നാൽ ദൈവം അവരുടെ ഹൃദയങ്ങളിൽ കൃപ തോണുമാറാക്കി. അല്ലേലൂയ. ദൈവം ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഇവർ ചോദിച്ച ഉടനെ എന്ത് ചെയ്തു? അവർ പൊന്നും വെള്ളിയും കൊടുത്ത്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യം. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യം. ഓരോ പുരുഷനും താൻ താൻ അയൽക്കാരോടുത്ത്, കണ്ട, ഓരോ സ്ത്രീയും താൻ താൻ അയൽക്കാരനടുത്ത് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും. ഇവരാരാ? ഇവരാരാ? എഗിപ്തിലുള്ള മിസ്രയീം ജനം. ദൈവജനത്തിന്റെ അടുത്തില്ല, കേട്ടോ, നല്ല ശ്രദ്ധിച്ചോണം. ഇതുവരെ ഉണ്ടോ ദൈവജനത്തിന്റെ കയ്യില്? ഇല്ല. ഇപ്പോൾ ആ ദൈവം ഇവരടുത്ത് മേടിക്കാൻ കൽപ്പന കൊടുത്തത്. അപ്പൊ ഇവരെല്ലാം മേടിച്ചു. മേടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? കണ്ട, ദൈവം ഇവരുടെ ഹൃദയത്തിൽ കൃപ തോണുമാറാക്കിയത് കൊണ്ട് എന്ത് ചെയ്തു? ഇവരെല്ലാം വാരി കൊടുത്ത്. ശരി, വാരി കൊടുത്ത ഉടനെ ഇവർ അത് വേണ്ടിക്കൊണ്ട് അന്ന് രാത്രി തന്നെ ഇവരെല്ലാം എന്ത് ചെയ്തു? പാതി രാത്രിയെ യാത്ര പുറപ്പെട്ട് വന്ന് ചെങ്കടൽ വന്നു. ചെങ്കടൽ കടന്നു. ചെങ്കടലിന്റെ ഇക്കര പട്ട ഉടനെ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇല്ല, പാട്ട് പാടി എടുത്ത് വഴിയിൽ മരുഭൂമിയിൽ വന്ന ഉടനെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി മോശ പർവ്വതത്തിൽ പോയ ഉടനെ ദൈവത്തിന്റെ കോപം എന്ന് പറയണം. ചുരുക്കം പറഞ്ഞ, ഇവരും വേണ്ടാനാ ദൈവം കൽപ്പിച്ചത്? ആരും തരിക്കുവാൻ ദൈവം എന്ത് ചെയ്തില്ല, കൽപ്പന കൊടുത്തില്ല. ഇവര് തരിച്ചത് കൊണ്ട് ഉടനെ ആരോൻ പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? എല്ലാരും ഇനി കളത്തിട്ടാ, എല്ലാരും കളത്തിടാ. നോക്കണം, വച്ചിരുന്നതല്ല, തരിച്ചിരുന്നത് കളത്തി കൊടുത്തെന്ന വേദപുസ്തകത്തിൽ പറയുന്ന 32-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 2-ഉം 31-ഉം. കണ്ട, കാതിലെ പൊൻകുരുക്ക് വേണ്ടാൻ കൽപ്പിച്ചു, വയ്ക്കാൻ കൽപ്പിച്ചു, ഇപ്പൊ എന്ത് ചെയ്തു? തരിച്ചു. തരിച്ചത് കാത്തിലും കയ്യിലും മൂക്കിലും വായിലും കിടക്കുന്നതെല്ലാം ഇഞ്ചിതാ എന്ന് ചോദിച്ച ഉടനെ എന്ത് ചെയ്തു? ഇവർ കളത്തി കൊടുത്ത കന്നുകുട്ടിയെ ചെയ്തു. കന്നുകുട്ടിയെ, എന്റെ ദൈവം അക്രമം നിവൃത്തിയാകാതെ ഒറ്റ എണ്ണത്തെ നശിപ്പിക്കത്തില്ല. മനസ്സിലായോ? ഇവരുടെ വഴിയിൽ തരിച്ചതിന്റെ അവരുടെ അക്രമ നിവൃത്തിയാകേണ്ടതിന് അവിടെ എന്ത് ചെയ്തു? ഒരു കാളക്കുട്ടിയെയും ഉണ്ടാക്കി. മോശ വന്ന ഉടനെ ഇവിടെ ആ സംഭവം നല്ല ശ്രദ്ധിച്ചോണം. യഹോവയുടെ പക്ഷമുള്ളവ ഇപ്പുറം വാ, മറ്റും അപ്പുറമില്ല, വ്യത്യാസം. ലേലൂയ. അപ്പ മോനെ നോക്കിയില്ല, മക അപ്പനെ നോക്കിയില്ല. എന്തായി? വെട്ട്. എത്രായിരം മരിച്ചു. അതിന്റെ ഇത് വായിക്കാം, 31-ാമത്തെ വാക്യം. മഹാപാതകം ചെയ്തു. നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഭയങ്കര അപ്പ മോനെ വെട്ടി, മോൻ അപ്പനെ വെട്ടി, സഹോദരങ്ങൾ തമ്മിൽ വെട്ടി, ഒരു ഭയങ്കരമായ മറുഭൂമിയിൽ ജനം എന്ത് ചെയ്തു? സംഹാരമായി. സംഹാരം ആയി. അതിന്റെ ശേഷം പിന്നെ എന്ത് ചെയ്തു? ഈ തരിക്കാത്തവരെല്ലാം വച്ചിരുന്നില്ല, മനസ്സിലായി? ഈ തരിച്ചവരെല്ലാം ഇവിടെ കൊടുത്ത് ഇവിടെ തീർന്നു. അടുത്ത് കയ്യിൽ വച്ചിരുന്നവർന്ന് പിന്നും എന്തരായി വഴിയാത്രയിൽ ഇവർ പിന്നും എടുത്തു കിട്ടു, പിന്നും എടുത്തു കിട്ടു, തരിച്ചു. തരിച്ച് വഴിയിൽ ഇവർ പോയി കൊണ്ടിരിക്കുമ്പോ യഹോവയുടെ ശബ്ദം പിന്നും കേട്ടു. 33 പുറപ്പാട് 33:3-6 വഴിയിൽ വച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുസാക്ഷ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. അടുത്ത് നിങ്ങൾ ദുസാക്ഷ്യമുള്ള ജനമാകുന്നു. ഒരു നിമിഷം ഞാൻ നിന്റെ നടുവിൽ നടന്ന നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് കണ്ട ആരാ പറഞ്ഞത്? യഹോവ മോശയോട് ഇങ്ങനെ കൽപ്പിച്ചു. ഉടനെ അടുത്തത് അങ്ങനെ ഒരേ പർവ്വതം തുടങ്ങി. ദൈവഭക്തിയുള്ള ദൈവവചന അനുസരിച്ച ഇസ്രായേൽ മക്കൾ ആരും ആഭരണം ധരിച്ചില്ല. കണ്ടാ, ഇപ്പൊ ദോഷകരമായ ഈ വാക്ക് കേട്ട ഞാൻ ഒരു നിമിഷത്തിൽ ഇപ്പൊ എഴുന്നേറ്റ് നിങ്ങളെ സംഹരിച്ചു കളയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സംഹാരമില്ലാതെ ഇരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിനക്ക് അറിയിക്കുന്നു. വേഗം ഓരോരുത്തനും ഓരോരുത്തരും ആഭരണത്തെ നീക്കിക്കളയുക എന്ന് പറഞ്ഞ ഉടനെ ഓരേപ്പ് മലയേറിയ തുടങ്ങിയ ജനം എത്ര പേരിരുന്നോ അത്ര പേരും വേഗം പെട്ടെന്ന് ദൈവകോപം സംഹാരം വരുന്നതിന് മുന്നേ വേഗം എന്ത് ചെയ്തു? ആഭരണത്തെ ഉരുകിക്കളഞ്ഞ് ഉരുകിക്കളഞ്ഞ് അങ്ങനെ ഒരേ പരുക തൊട്ട് ഇസ്രവേൽ മക്കൾ ആരും ആഭരണം ധരിച്ചില്ല. വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം എഴുതി തന്നിരിക്കുന്നു. അടുത്ത് എന്തരായെന്നറിയാമോ? ഇനി നോക്കണം, ജനം വിട്ടോ? അതാ എപ്പോഴും മോശ പറഞ്ഞതുപോലെ ഇവർ എപ്പോഴും വഴിയിൽ പോകുന്ന ഹൃദയമുള്ള ജനം. ഇവരാരാ? വഴിയിൽ പോകുന്ന ഹൃദയമുള്ള ജനമെന്ന് യഹോവ അരുളി ചെയ്ത് പിന്നെ ഇവർ വരുമ്പോ പിന്നെ ഇവര് ആഭരണം ധരിക്കുവാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു? ആഭരണം ധരിക്കുവാൻ തുടങ്ങി. ഉടനെ എന്ത് ചെയ്തു? ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് വളരെ ശക്തിയായിട്ട് ജനത്തോട് ഇത് അറിവിച്ച്. ഇന്ന് പ്രവാചകമെന്ന് തലയിൽ കൈവച്ച് ബട്ടർ അടിച്ച് തുഷ്ടന്മാര് ഈ കാര്യം വല്ലതും പറയുന്നു. അന്ന് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് ദൈവം ഇതുവളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇടപെട്ടു ജനത്തോട്. അതിൽ മേജറായിട്ടിരിക്കുന്ന പ്രവാചകൻ യെശയ്യാവ്, യെശയ്യാവ്, യെരമ്യാവ് ഇവരെ കൊണ്ട് ദൈവം പറഞ്ഞ്. പിന്നെ ചിന്ന ചിന്ന കൊച്ചു പ്രവാചകന്മാരെ കൊണ്ടും കർത്താവ് ഇത് പറഞ്ഞു. ആദ്യം ഒന്നാമത്തെ പ്രവാചകൻ യെശയ്യ നമുക്കെടുക്കാം. യെശയ്യ പ്രവാചകൻ മേജർ പ്രോഫറ്റ്. അവനെ കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആദ്യം സംസാരിക്കാൻ തുടങ്ങി. യെശയ്യ പ്രവചനം 3:16-24. യെശയ്യ പ്രവചനം 3:16-24. ഞാൻ പോറ ചെറുക്കന്മാരെല്ലാം ഇവളെ നോക്കണം. കാലില് രണ്ട് ചെലമ്പൊലി ചിങ് ചിങ് എന്ന് കേൾക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. തിരുവനന്തപുരത്തിലെല്ലാം നിന്നാ മതി, ഈ കാലില് ചെലമ്പൊലി കേക്കിട്ടുകൊണ്ട് പോകും. കൊലുസ് പേരെന്തര് കൊലുസ്. അപ്പൊ നിൽക്കുന്ന ചെറുക്കന്മാരെല്ലാം അവളെ ഒന്ന് തിരിഞ്ഞ് നോക്കണം അതിനു വേണ്ടി. ഇതുകൊണ്ട് ഇവളെ ഇതിനെല്ലാം ചൊറി പിടിപ്പിക്കും. കാൽച്ചെലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, ഈ സൈഡിൽ സൈഡിൽ കുറിച്ച് വെച്ച ചന്ദ്രക്കല, നെറ്റിപ്പട്ടം, കാതില കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, ഏ അടുത്ത് ദുർഗന്ധം ഇവിടെ പെട്ടി പെട്ടി തൂക്കിക്കൊണ്ട് പോകും പല പല ഇത്. അതിൻ്റെ പേര് കോസ്മെറ്റിക്. ഈ കോസ്മോസ് എന്ന് പറഞ്ഞ ഭൂമി ശൂന്യമായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയെ നന്നാക്കിയതിനാ ഈ എബ്രേ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന കോസ്മോസ് എന്ന് പറഞ്ഞ രൂപം കെട്ടത് നന്നാക്കുക. അതുപോലെ ഇവരുടെ രൂപം കെട്ടതെല്ലാം നന്നാക്കാൻ ഒരു പെട്ടിയുണ്ട്, അതായത് ചെറുപെട്ടി. ആ അടുത്ത് ദുർഗന്ധവും ഇതെല്ലാം ദൈവ കോപാറ്റിനിയുടെ ശിക്ഷകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഈ തല മൊട്ടയാകും എന്ന് വെച്ചാൽ ഇവനുള്ളതെല്ലാം മൊട്ടയാകും, എല്ലാം പോകും എന്നർത്ഥം. ആ അടുത്ത് ആ നിന്റെ പുരുഷന്മാർ വാളിനാലും യുദ്ധത്തിലും വീഴും, നശിക്കും. കണ്ട ഇങ്ങനെയുള്ളതായ മഹാഭയങ്കര ദേവകോപാക്കിന് വരുമെന്ന് കർത്താവ് ആരാ പ്രവചനം കടന്ന കാലത്തിനും ഇപ്പോഴത്തേക്കും വരുവാനുള്ള ലോകത്തിന് മൂന്നിന് ഏറ്റതാ പ്രവചനം കേട്ടോ. അല്ലേലോയ എവിടെ എഴുതിയിരിക്കുന്നു? ഇടാ നിന്റെ കണ്ണ ചൂട് വെള്ളം ഇട്ട് കളവണം, നല്ല ചൂട് വെള്ളം വെച്ച് കണ്ണ കളിവിയാ ഇത് കാണും. അല്ലേലോയ അടുത്തത് നോക്കണോ? അപ്പോ ഇതിന്റെ ശേഷം ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അടുത്ത് യേശായ യിരെമ്യായ വായിക്കാം, രണ്ടെണ്ണം മതി ഒരു ഉപദേശം തെളിവിക്കാൻ. യിരെമ്യ 7:17 തൊട്ട് വായിക്കാം. യിരെമ്യ പ്രവചനം 7:17 തൊട്ട് അല്ല അതില്ല യിരെമ്യ യെശയ്യാവേൽ യെശയ്യാവേൽ പ്രവചനം 7:17 യെശയ്യാവേൽ പ്രവചനം എല്ലാ കൈകളും തളരും, എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകും, അവർ ഇട്ടുകൊടുക്കും. ഇന്ന് എന്തൊരു ഈ ഉത്സവ വസ്ത്രം ഒരുക്കുന്നവര് അന്ന് എന്ത് ചെയ്യും? ഇട്ടുകൊടുക്കും. നിനിവയുടെ രാജ തന്റെ ദേശത്തിന് വരുന്ന നിർബന്ധമായ നില അറിഞ്ഞ ഉടനെ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? രാജവസ്ത്രത്തെ മാറ്റിക്കൊണ്ട് സിംഹാസനത്തിൽ നിന്ന് താണിറങ്ങി ദുഃഖവസ്ത്രം ധരിച്ചുകൊണ്ട് തലയിൽ എന്ത് ചെയ്തു? ചാമ്പലവാരിയിട്ട് കരഞ്ഞു. അല്ലേലൂയ അല്ലേലൂയ. അതുപോലെ ഇനി ദേവകോപാക്കിനിയുടെ ദിവസങ്ങൾ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന എല്ലാവറ്റെയും വാരി വീശി എറിയും. അടുത്ത് ഭീതി അവരെ മൂടും. അവർ തങ്ങളുടെ വെള്ളികളെ വീതികളിൽ എറിഞ്ഞു കളയും. വീട്ടിലാരും വയ്ക്കത്തില്ല കേട്ടോ, വീട്ടിലാരും വെള്ളിയെ വയ്ക്കത്തില്ല. അടുത്ത് പൊന്ന് അവരിന് മലമായി തോന്നും, വാരി എറിയും, എല്ലാം തെരുക്കളിൽ എറിയും വാരി. അവരുടെ പൊന്നിനും വെള്ളിക്കും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? വിടുവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരുടെ വിശപ്പ് അടങ്ങത്തില്ല, അവരുടെ വയറ് നിറയുകയില്ല. അത് അവർക്ക് അകൃത്യത്തിന് ഏതുവായി പാപമായിരുന്നല്ലോ. അത് അവരിന് അകൃത്യത്തിന് ഏതുവായ പാപമായിരുന്നല്ലയോ. കണ്ട കർത്താവ് ഇപ്പൊ ആരെ കൊണ്ട് പറഞ്ഞു? യെശയ്യാവേലിനെ കൊണ്ട് പറഞ്ഞു, മേജർ പ്രോഫസി അവനെ കൊണ്ട് പറഞ്ഞു. ഇനി യേശായ 30:22 കൂടെ ഒന്ന് വായിക്കാം. യേശായ 30:22 കണ്ട വസ്ത്രത്തിൽ തീട്ടം പറ്റിയ മലം പറ്റിയ ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുമോ? ഇതുപോലെ എന്ത് ചെയ്യും? മലം പോലെ എന്തേ എറിഞ്ഞു കളയും. ചീ പോയെന്ന് പറഞ്ഞാതെ അവര് തള്ളുകയും ചെയ്യണം. പറഞ്ഞ് തള്ളി ചീ പോയിക്കോ എന്ന് പറഞ്ഞ് അത് തള്ളയണമെന്ന് ദൈവം പറഞ്ഞു. അടുത്ത് ഓസിയ പ്രവചനം 2:13 ഓസിയ പ്രവചനം 2:13 പ്രവചനങ്ങളിലുള്ള കാര്യങ്ങൾ കണ്ട ഇവിടെ ദൈവം പറയുന്നത് ഇങ്ങനെയുള്ളതായ ബാല വിഗ്രഹങ്ങളെ ഇവൾ പൂജ ചെയ്ത് അതെല്ലാം പിശാസിനെ സേവിച്ചു പോകുന്ന ചാത്താന്റെ മണവാട്ടിക്കുരിയ അലങ്കാരം. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ അവരെ എന്ത് ചെയ്യും, സന്ദർശിക്കുന്നതായ ദിവസം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ട ഓസിയ പ്രവാചകനെ കൊണ്ട് ദൈവം ഇത് അരുളി ചെയ്തു. അടുത്തത് താനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 43. താനിയേൽ പ്രവചനം 11:43. ആരാ ഇന്നിരിക്കുന്ന, ഇപ്പൊ വേൾഡ് ട്രേഡിൽ 3 ട്രക്കോളം ഇരുന്ന് അന്തിക്രിസ്തു വേഗം വെളിപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന അത്ര പേരുടെ പൊന്നെയും വെള്ളി അവൻ എന്ത് ചെയ്യും? കണ്ട അല്ലേലൂയ ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാ ആരുടെ കയ്യിൽ പോകും? പ്രവചനത്തിന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റം വരുന്നില്ല. അല്ലേലൂയ ഈ വേദപുസ്തകത്തിൽ പ്രവചനത്തിന് ഇതുവരെ ഒരു വള്ളിയോ പുള്ളിയോ മാറ്റം വന്നിട്ടില്ല. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത്രയും ആരാ കൈവശമാക്കും? അന്തിക്രിസ്തു. ഇത് ദൈവത്തിന്റെ താനിയൽ കണ്ടതാ. അവൻ സർവത്തെയും എന്ത് ചെയ്യും? കൈവശമാക്കും. അപ്പൊ ആരെങ്കിലും തരിക്കാൻ പറ്റുമോ പിന്നെ? തരിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് മാറ്റി എഴുതണം. അടുത്തത് നോക്കണം. അടുത്തതായിട്ട് സെപ്പനിയാവ് 1:18. എത്ര പ്രവചനത്തിൽ ആ ദൈവം എഴുതി തന്നിരിക്കുന്നു. സെപ്പനിയാവ് 1:18. ഒരു ദിവസം ഞാൻ പ്രസംഗിക്കും ഈ വിഷയം. കളിയത്തില്ല, അവന്റെ കോപം വരുമ്പോൾ ഇതെ കൊണ്ട് ഒന്നും അവരെ രക്ഷിപ്പാൻ കളിയത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നാം കാണപ്പെട്ടുകൊണ്ടിരിക്കണം. ഇനി ഇത്രയും മതിയാ? ഇത്രയും മതിയാ? പഴയ നിയമത്തിൽ മതി. ഇനി പുതിയ നിയമത്തിൽ നോക്കാം. ഇതുകൊണ്ട് കർത്താവ് യേശു എന്ത് പറഞ്ഞു? മത്തായി സുവിശേഷം 6:19. മത്തായി സുവിശേഷം 6:19. സ്വരൂപിക്കരുത്. ഗൃഹയമിരിക്കും. ഞാൻ മലേഷ്യയിൽ വെച്ച് ഒരു മീറ്റിംഗിന്, എസ്റ്റേറ്റ് മീറ്റിംഗിന് ഞങ്ങൾ പോയി. പോയി എസ്റ്റേറ്റ് മീറ്റിംഗിന്റെ അവിടെ പോയി, മീറ്റിംഗ് നടക്കുന്ന ഇടത്തിന്റെ അവിടെ പോയ ഉടനെ ഷേക്ക് അടിച്ചതുപോലെ, ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെ ഞങ്ങളെ കൊണ്ടുപോയ ആ സ്ത്രീ ഒരു തുള്ളക്കം തുള്ളി. എന്താണെന്ന് കേട്ടോ? അയ്യോ, എന്റെ ആഭരണം ഉരുവിയ ആ മേശയിൽ വെച്ചുകൊണ്ട് വന്ന് കതവ് പൂട്ടിയോ എന്തോ അറിയത്തില്ല. ആഭരണം എവിടെ ഇരിക്കുമോ? ഹൃദയം. ഭക്തന്മാരുടെ നമ്മുടെ അനുഭവം അത് തന്നെ. ഞാൻ ഒരു ക്രിസ്മസിന് കാനഡയിലിരുന്നു. അപ്പൊ അവരെന്തൊരു ചെയ്ത് 4-5 പേരെല്ലാം ഡിന്നറിന് വിളിച്ചിരുന്ന് അതിന് ചിക്കൻ ബേക്ക് ചെയ്യുവാൻ ഓവനിൽ വെച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് ഞാൻ അങ്ങ് പോയി. എപ്പോഴും എൻ്റെ ബാഗ് എൻ്റെ കൂടി ഇരിക്കും. പാസ്പോർട്ടാ നമ്മുടെ നിശ്ചയം. അമേരിക്ക മൾട്ടിപ്പിൾ, ഇംഗ്ലണ്ട് മൾട്ടിപ്പിൾ, സ്വിസ് മൾട്ടിപ്പിൾ, മലേഷ്യ മൾട്ടിപ്പിൾ എൻട്രി. അപ്പോ എന്തരായി പോയിക്കൊണ്ട് തിരിച്ചു വരുമ്പോ കെട്ടിടത്തിന്റെ അവിടെ കണ്ട 5-6 പോലീസും ആംബുലൻസും ഫയർ എഞ്ചിനും നിൽക്കുന്നു. ഈ ഓവനിൽ നിന്ന് പുക വന്ന് എന്ത് ചെയ്തു? ഫയറിന് ഇത് ചെയ്ത് അവരെല്ലാം വന്ന് ഞാൻ എന്റെ ഹൃദയം തുടിച്ചത് എങ്ങനെ? ഏത് പോയാലും പോട്ടെ, എന്റെ പാസ്പോർട്ട് മാത്രം, ഏത് പോയാലും ഞാൻ ഓടി ഒറ്റ പോക്ക് ഫയർ സർവീസ് പോയി എന്ന് ചോദിക്കുന്നത്. ജനലോടിയെങ്കിലും ചാടി എങ്ങനെയെങ്കിലും എന്റെ റൂമിൽ നിന്ന് ഏതാ എടുക്കണോ? പാസ്പോർട്ട്. കണ്ട പരമപിത ശരിയായിട്ട് പറഞ്ഞു. മോളെ നിങ്ങൾ മുന്നേ ഇരിപ്പിയും. പിന്നെ എന്തൊരു പറഞ്ഞെന്ന് വെച്ചാ, കർത്താവ് പറഞ്ഞ് നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുമോ അവിടെ ഇരിക്കും. ഒരു സഹോദരി സിംഗപ്പൂരിൽ 30 പവൻ ആഭരണം ഉരുവി നോർത്ത് ഇന്ത്യയിൽ ഒരു ദൈവദാസന്റെ അടുത്ത് കൊടുത്ത് അത് വെച്ച് പതൻകോട്ടിൽ ഒരു ചർച്ച് തുടങ്ങി. ഇന്ന് അതിൽ 300 ആത്മാക്കൾ കൂടി ദൈവത്തെ ആരാധിക്കുന്നു. ഇവരുടെ നിക്ഷേപം ഇപ്പൊ എവിടെ ഇരിക്കുന്നു? എവിടെ ഇരിക്കുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ. അല്ലേലൂയ. ഈ ശരീരത്തിൽ ഇരുന്ന് ഇവിടെ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാ പൊന്നും വെള്ളിയും താവീത് ചേർത്തതെല്ലാം എവിടെ കൊടുത്ത്? എവിടെ കൊടുത്ത്? ഇതൊന്നും താവീത് ആടിയതുപോലെ ഞാനും ആടും. താവീത് കൊടുത്തതുപോലെ കൊടുക്കാൻ പറ്റും ഇല്ല. താവീത് താൻ ചേർത്ത് വെച്ചതെല്ലാം എന്തിനു കൊടുത്ത്? ദൈവാലയത്തിന്റെ മന്ദിരത്തിലേക്ക് കൊടുത്ത്, പൊന്നും വെള്ളി എല്ലാം. അതുപോലെ നോക്കണം, ഇവിടെ ദൈവത്തെ നാം എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. വീട്ടിന്റെ, ഞാൻ പറയട്ടെ, വീട്ടിന്റെ കടം, കാറിന്റെ കടം വല്ലതും വെച്ചുകൊണ്ട് ഈ ആഭരണം ധരിച്ചത് കൊണ്ട് വല്ലതും ആയോ? ഈ പലിശയും കൊടുത്ത്, ക്രെഡിറ്റ് കാർഡിന്റെ പലിശകളും കൊടുത്തുകൊണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വല്ലോ എന്തുമാത്രം നമ്മൾ പോസ്റ്ററായിരിക്കുന്നു. അല്ലേലൂയ. ആസ്തിയും ഐശ്വര്യം അവൻ വീട്ടിലിരിക്കും, അവൻ സമ്പത്ത് ഒരുക്കാലും കുറയത്തില്ല. ദൈവത്തിന്റെ പ്രോമിസാ. അതുകൊണ്ട് നമുക്ക് തരിപ്പാൻ ദൈവത്തിന്റെ വചനത്തിൽ ഇതില്ല. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞു ഇല്ല. ഇനി കർത്താവ് പറഞ്ഞ ശേഷം നമുക്ക് രണ്ട് സാക്ഷ്യം പുതിയ നിയമത്തിൽ വേണം. അപ്പോസ്തല ഉപദേശത്തിൽ അത് തെളിവിരിക്കണം. ആദ്യം ഒന്നാമത്തത് നമുക്ക് പൗലോസ് പറയുന്ന 1 തീമൊഥെയസ് 2:9 വായിക്കാം. 1 തീമൊഥെയസ് 2:9 യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നെ തലമുടി എന്ന് വെച്ചാൽ തലമുടി പിന്നുന്നതല്ല കേട്ടോ. ഇവിടെ ഈ കണ്ടില്ലേ, $40, $50, $90 കൊടുത്ത് പിന്നുന്നത്. പിന്നെ തലമുടി അല്ല, തലമുടി കൊലയാതെ കൊലച്ചിട്ടുകൊണ്ട് പിശാസ് പോലെ പത്രകാളിയെ പോലെ നടക്കണമെന്നല്ല. തലമുടി കെട്ടിയ അമൈതിയായിരിക്കണം. പിന്നെ തലമുടി പൊന്നേമുത്ത് വിലേറിയ വസ്ത്രം ഇവ കൊണ്ട് അല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീയെ പോലെ ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ട് അലങ്കരിച്ചിരിക്കണം. മദർ തെരസായ്ക്ക് എന്തോ ഒരു അലങ്കാരം കിട്ടി, നല്ല അലങ്കാരം കിട്ടിയ ഡയാന. അവളെ അന്ത്യവും മദർ തെരസായുടെ അന്ത്യവും ഓർത്തോളം. അല്ലേലൂയ. ഇവിടുത്തെ വളരെ ബ്യൂട്ടി ബ്യൂട്ടിയാ ക്യൂൽ മോഡൽ കേൾ പല ഡെക്കറേറ്റ് ചെയ്തു മുത്തുക്കളെ വെച്ച്. എന്നാൽ അവളിൻ്റെ അന്ത്യവും മദർ തെരസ സൽപ്രവർത്തികളാൽ അവരുടെ ജീവിതം അലങ്കരിച്ചു കിട്ടിയത് അവസാനം ഓർത്തോളം. അല്ലേലൂയ. അല്ലേലൂയ. അതുകൊണ്ടാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവഭക്തിക്ക് യോഗ്യമായ സൽപ്രവൃത്തികളാൽ നമ്മളെ എന്ത് ചെയ്തിരിക്കണം? അലങ്കരിച്ചിരിക്കണം. മതിയാ? ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ മേജർ അപ്പോസ്തലൻ. ഇനി രണ്ടാമത്തെ പത്രോസ്. 1 പത്രോസ് 3:3 1 പത്രോസ് 3:3 നിങ്ങളുടെ അലങ്കാരം പൊന്നണിയുന്നതും വസ്ത്രം എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കരുതെന്ന, വിലയേറപ്പെട്ട വസ്ത്രം അത് ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ള അലങ്കാരമല്ല നിങ്ങൾക്ക് അലങ്കാരമായിരിക്കണം. പിന്നെ സൗമ്യതയും അതാ വിലയേറിയത്. അല്ലേലൂയ. അല്ലേലൂയ. ഇതാ വിലയേറിയത്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാപിച്ച് പ്രാർത്ഥിച്ച് ഒരു കൃപ പ്രാപിച്ചാ നിന്റെ സന്നിധിയിൽ ഒരു രോഗി വരുമ്പോ നീ തലയിൽ കൈവച്ചാ എന്ത് ചെയ്യും? അപ്പൊ നിനക്ക് എന്തരുണ്ടാകും? അല്ലേലൂയ. നിനക്ക് പുകഴ്ച ഉണ്ടാകും കേട്ടോ. ഞങ്ങളുടെ അവിടെ റോസമ്മ എന്നൊരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർ തലയിൽ തുണിയിട്ടുകൊണ്ട് ഏത് പാമ്പ് കടിച്ച് വരുന്നവനെയും ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചാൽ മതി, ഉടനെ സുഖം. ഏത് അരണകടി, ഏത് വിഷകടി, ഈ ഇത് ശരീരമെല്ലാം ചൊറിച്ചലോടെ പിഞ്ഞ് ഈ കുഷ്ഠരോഗം പോലെ വരും, അവരെ ഒന്ന് തൊട്ടാൽ മതി. കൃപാവരം, കൃപാവരം. അല്ലേലൂയ. ജായ് സന്യാസിനി എന്നൊരു സന്യാസിയമ്മ ഉണ്ടായിരുന്നു. അവരിതുപോലെ ഏത് രോഗിയും തലയിൽ കൈവച്ചാൽ മതി, ഉടനെ അത്ഭുതം, അലങ്കാരം. അല്ലേലൂയ. അവരടുത്ത് ജനം മോദി കൊണ്ടുവരും. ഇങ്ങനെ ഉള്ളതായ കൃപാവരങ്ങളാൽ അടുത്ത കീഴ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയാ യഹോവ ഭക്തിയുള്ള സ്ത്രീകളും തങ്ങളെ അലങ്കരിച്ചു. കണ്ട ഹല്ലേലൂയ, സാറാൾ അങ്ങനെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. ഹല്ലേലൂയ, അങ്ങനെ വേദപുസ്തകത്തിൽ എടുത്തു പറയുന്നു പത്രോസ്. പൂർവ പിതാക്കന്മാരുടെ ഭാര്യകളും ഇങ്ങനെയാ സൽപ്രവർത്തികളുകൊണ്ട് അത്രേ തങ്ങളെ അലങ്കരിച്ചിരുന്നത്. ഹല്ലേലൂയ. മതിയാ, തൂണുകളായിരിക്കുന്ന അപ്പോസ്തല പത്രോസ്. ഇനി യാക്കോബ് 5:3, യാക്കോബ് 5:3, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങൾക്ക് എതിരെ സാക്ഷിയാകും. അയ്യോ, എന്ത് ചെയ്യും? തീ പോലെ നിങ്ങളുടെ ജഡത്തെ എന്ത് ചെയ്യും? തിന്നുകളയും. അതുകൊണ്ട് അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാരാ, ഇതാരാ ആദി സഭയുടെ 3 തൂണുകളാ. ഒന്ന് അപ്പോസ്തലനായ പൗലോസ്, ഒന്നാര് പത്രോസ്, അടുത്തതാരാ യാക്കോബ്. വളരെ ജ്ഞാനമാ, ബുദ്ധിമാൻ ഇവൻ, എടുക്കുന്ന തീരുമാനമാ സഭയിൽ ഉറയ്ക്കുന്നത്. അങ്ങനെ ഇരുന്ന യാക്കോബും ഇവിടെ വെളിപ്പെടുത്തിയായി. അടുത്തത് നമുക്ക് ഇനി വെളിപ്പാട്, വെളിപ്പാട് പുസ്തകത്തിൽ 17:4 വായിക്കാം. കണ്ട ഇവിടെ അവള് തരിച്ചിരിക്കുന്ന അവിടെ വേശ്യാവൃത്തിയുടെ ബ്ലേച്ഛതയ. ഇത് വന്നിട്ട് റോമൻ കത്തോലിക്ക സഭയെ കുറിച്ചതായ പ്രവചനമാണ്. പോപ്പിന്റെ സിംഹാസനം 19,000 sterling പൗന് ഇടവുള്ളതായ അവന്റെ സിംഹാസനം, ആ കിരീടം, അത് മാത്രമല്ല പിടിച്ചിരിക്കുന്ന കോല്, ഇതിനെയെല്ലാം കുറിച്ച് വരുന്നതാ എന്ന അക്ഷര രീതിയിൽ, ഇവിടെയും ആത്മീയ രീതിയിൽ അതും. അപ്പൊ ഇങ്ങനെ ഉള്ളതെല്ലാം പാടില്ലെന്ന് ഇപ്പൊ ഞാൻ ഏതുവരെ പറഞ്ഞായി? ഉൽപ്പത്തിയിൽ കൊണ്ടൊന്ന് വെളിപ്പാട് വരെ ഉപദേശം ഇരിക്കുന്നു. ഇനി ഒരുപാടുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിടുന്നു. കാരണം ഇനി പറഞ്ഞു തരണം. ആദാം പാപ ദൈവം നമുക്ക് വേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഏതേനിൽ ദൈവം ഇത് ഉണ്ടാക്കി വെച്ചത്. ആദാമെ ചാത്താം വഞ്ചിച്ച് കരത്തിൽ എടുത്ത ഉടനെ, ആദാമെ വഞ്ചിച്ച് കരത്തിൽ എടുത്ത ഉടനെ ഈ ലോകവും അതിനുള്ള സർവത്തെയും അവൻ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? സ്വന്തമാക്കി കളഞ്ഞ്. അതുകൊണ്ടാ ലോകം ആരുടെ കയ്യിൽ കിടക്കുന്നു? ദുഷ്ടന്റെ കയ്യിൽ കിടക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്തു? കറ പിടിച്ചു പോയി. ഇതെല്ലാം തീട്ടുപൊട്ട് അശുദ്ധിയായി. അതുകൊണ്ടാ നോക്കണു, ഇന്ന് ഹിന്ദു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കത്തോലിക്കേറെ എടുത്ത മാതായുടെ ചിലയിൽ എന്തരാ വച്ചിരിക്കുന്നത്? പൂര ഈ ആഭരണങ്ങളെയാ അവരെന്ത് ചെയ്തിരിക്കുന്നത്? തരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നല്ല മനസ്സിലാക്കണം, കിൽറ്റ് അടിച്ച് പെയിന്റിലെങ്കിലും. അപ്പൊ ഇതുകൊണ്ട് ഈ പിസാസിന്റെ വകയായി പോയ ഇത് ഒന്നും നമുക്ക് എടുക്കാൻ ദൈവം പ്രമാണം. അതുകൊണ്ടാണ് ഇത് തന്നത്. ഇതെല്ലാം എടുത്താ നിങ്ങളുടെ മാംസത്തെ ഭക്ഷിച്ചു കളയും, ഇതൊന്നും എടുക്കരുത്. എന്നാൽ ഇതിന് ജയമെടുത്ത് ജീവിക്കുന്ന മക്കളിന് എന്തൊരു ചെയ്യുമെന്ന് അറിയാമോ? ദൈവം വെളിപ്പാട് പുസ്തകം 21:22 മുത്തുക്കളാലും രത്നങ്ങളാലും ശിങ്കരിക്കപ്പെട്ടിരിക്കുന്ന മനോഹര രാജ്യം നമുക്ക് ആയത്തപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12 വിധമായ രത്നങ്ങളാലും, ഒരു സായിപ്പ് പറഞ്ഞ് മലയാളികൾ ആരും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. ഒരു സായിപ്പ് പറഞ്ഞത്, കാരണം അവരാരും കോൾഡ് ധരിക്കത്തില്ല, അതുകൊണ്ട് സ്വർഗരാജ്യം കോൾഡാ. ഇവന്റെ മൂളയെ നോക്കണം കേട്ടോ, ഇവന്റെ മൂള. എന്നാ അതുപോലെ ഒരു പാസ്റ്ററുടെ മകള് പറഞ്ഞ്, ഇവള് പയ്യെ അടങ്ങിയിരുന്ന് വേല ചെയ്യാൻ തുടങ്ങി, പഠിച്ചു മിടുക്കിയായി, വേല ചെയ്ത് കുറച്ച് ഡാലർ വന്ന ഉടനെ ഇവള് ചോദിച്ചു, ഡാഡി ഞങ്ങൾക്ക് എന്തുകൊണ്ടാ കുറച്ച് ആഭരണം വേണ്ടി തരാത്തത്? ഇവിടുത്തെ TVയിൽ വരുന്ന വലിയ പാസ്റ്റർമാരെല്ലാം അങ്ങ് മിന്ന് തളഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈറ്റ് കൂടെ വേണ്ട, ഇവരുടെ വിരലെ ഇങ്ങനെ കാട്ടിയാ മതി, സ്റ്റേജിൽ പ്രകാശം കൊടുക്കും. അങ്ങനെ വച്ചിരിക്കുന്നു, ഇവരെല്ലാം നരകത്തിലാ പോകും. ഡാഡി എന്താ ഞങ്ങൾക്ക് വേണ്ടി തരാത്ത? ആ പാസ്റ്റർ പറഞ്ഞ്, എടി മോളെ നീ പറഞ്ഞത് നല്ലതാ, നിനക്ക് ഇപ്പൊ സമ്പാദിച്ച് കുറച്ച് പൈസ എല്ലാം ആയി, നിനക്ക് എത്ര പവൻ വേണമോ ഞാൻ വേണ്ടി തരാം. എന്നാ ഒരു കണ്ടീഷൻ. എന്തൊരു കണ്ടീഷൻ എന്നറിയാമോ? നീ ബെഡ്റൂമിൽ പോകുമ്പോ ഇട്ടോളണം, കാലത്ത് വെളിയിൽ വരുമ്പോ കളത്തി വെച്ചോളണം. എന്ത് ചെയ്യണോ? രാത്രി ബെഡ്റൂമിൽ പോകുമ്പോൾ ഇട്ടോളണം, പുറത്ത് വരുമ്പോൾ മാറ്റി വെക്കണം. ഉടനെ നമ്മൾ ചോദിച്ചു, തേജ്യത്തിൽ വളരെ സുമുഖം ചാടിയതുപോലെ, പിന്നെ എനിക്ക് എന്തിന്? അങ്ങനെയെങ്കിൽ എനിക്ക്. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞ, എടി നിനക്ക് നാല് ചെറുക്കന്മാരെ കാട്ടണമെന്നില്ല അടി, അതാ പാവം. ലേലൂയ, മനസ്സിലായോ? ലേലൂയ. അപ്പൊ എനിക്ക് വേണ്ട അവൾ, അപ്പോളാ അവളിന് ബോധം വന്നത്. അതുപോലെ കർത്താവ് തന്നിരിക്കുന്ന മതിയാ. ഇനി ആരെങ്കിലും സംശയാന്തരങ്ങളും ഉണ്ടോ? ആരെങ്കിലും ഇനി വല്ലതും കേൾക്കണോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ളതായ ഉപദേശങ്ങൾ നമ്മുടെ ശരീരത്തിന് ശുദ്ധീകരിക്കപ്പെട്ട് അനുസരിക്കുന്നവർ എല്ലാ ജാതിയിലും ഉണ്ട്. ഞാൻ 26 രാജ്യം ചുറ്റിക്കൊണ്ട് വന്ന് എല്ലാ രാജ്യത്തിലും, ജപ്പാനിൽ ഇങ്ങനെ അനുസരിച്ച ദൈവമക്കളുണ്ട്, കൊറിയയിൽ ലക്ഷക്കണക്കിൽ ഇങ്ങനെ അനുസരിച്ച ദൈവമക്കളുണ്ട്, ആഫ്രിക്ക, നൈജീരിയ, കെന്യ, അവിടെ ഇത് അനുസരിച്ച ദൈവമക്കളുണ്ട്, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, യൂറോപ്പ്, അമേരിക്ക. എത്ര പേരെ കാട്ടണം? കറുപ്പിൽ, ചുവപ്പിൽ, ചുവപ്പെന്ന് വെച്ചാൽ യൂത, കറുപ്പ്, ബ്ലാക്ക്, വൈറ്റ്, ഐറീസ് തൊട്ട് അമേരിക്ക, എല്ലാ യെല്ലോ. ഇതാ റേഷ്യ കീഴായിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഇവിടെ സാക്ഷിയാ. അല്ലേലൂയ. ഇതിന് ജീവനുള്ള സാക്ഷികൾ എപ്പോഴും, എത്ര സാക്ഷികളുടെ വലിയ സമൂഹം ഭൂമിയിലുണ്ട്. അല്ലേലൂയ. ഒരു വചനം പറഞ്ഞ് രണ്ട് പേര് സാക്ഷി കാട്ടിയാൽ നാം അനുസരിക്കണം. അതാ ദൈവത്തിന്റെ പ്രമാണം. അല്ലേലൂയ. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മുടെ ദേഹം തേകി ആത്മാവ് കുറ്റമറ്റതായി കാണപ്പെടുമ്പോൾ 1 തെസ്സലോനിക്കർ 3:3 വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 1 തെസ്സലോനിക്കർ 3:3 അല്ലേലൂയ. അല്ലേലൂയ. സത്യം അനുസരിക്കുമ്പോൾ ചില കഷ്ടങ്ങളെല്ലാം വരും. അല്ലേലൂയ. അല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കാട്ടിൽ ആരും ഇവിടെ കഷ്ടം അനുഭവിക്കത്തില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.